മത്തായി അദ്ധ്യായം 19. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം യേശു ഗലീല വിട്ടുപോയി. യോർദാൻ നദിയുടെ മറുകരയിലുള്ള യഹൂദ്യ പ്രദേശത്തേക്കാണ് അവൻ പോയത്. അനേകം പേർ യേശുവിനെ പിന്തുടർന്നു. യേശു അവിടെ ഉണ്ടായിരുന്ന രോഗികളെ സുഖപ്പെടുത്തി. ഏതാനും പരീശന്മാർ യേശുവിനെ സമീപിച്ചു. യേശു തെറ്റായി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നു കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു. അവർ യേശുവിനോട് ചോദിച്ചു,
ഒരാൾക്ക് അയാൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാനാകുമോ?
യേശു മറുപടി പറഞ്ഞു,
തീർച്ചയായും തിരുവെഴുത്തുകളിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവണം, കാലാരംഭത്തിൽ ദൈവം ആളുകളെ ആണും പെണ്ണുമാക്കി. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഒരുവൻ ഭാര്യയോട് ചേരുമ്പോൾ അപ്പനമ്മമാരെ വിടിയും, അവർ ഇരുവരും ഒന്നായിത്തീരും. അതിനാൽ അവർ രണ്ടല്ല, ഒന്നാണ്. ദൈവമാണവരെ ഒന്നായി കൂട്ടിച്ചേർത്തത്, അതിനാൽ അവരെ വേർപ്പെടുത്തരുത്.
പരീശന്മാർ ചോദിച്ചു,
പിന്നെന്താണ് ഒരാൾക്ക് വിവാഹമോചനപത്രം ഭാര്യയ്ക്ക് കൊടുത്ത് വിവാഹം വേർപ്പെടുത്താൻ മോശയുടെ കൽപ്പന അനുവദിക്കുന്നത്?
യേശു പറഞ്ഞു,
നിങ്ങൾ ദൈവവചനം സ്വീകരിക്കാത്തതുകൊണ്ടാണ് മോശ നിങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ അനുവദിച്ചത്. പക്ഷേ ആരംഭത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചരിക്കുകയാണ്. വിവാഹമോചനം നേടാനും വീണ്ടും വിവാഹം കഴിക്കുന്നതിനും ഒരുവനെ അനുവദിക്കുന്ന ഏക കാരണം തന്റെ ഭാര്യയ്ക്ക് മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധങ്ങളുണ്ടെന്ന് തെളിയുമ്പോഴാണ്.
ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു,
അത് മാത്രമാണ് വിവാഹമോചനത്തിന് കാരണമായുള്ളതെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്.
യേശു പറഞ്ഞു,
വിവാഹത്തെ സംബന്ധിക്കുന്ന ഈ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ ദൈവം ചിലരെ അതിനനുഗ്രഹിച്ചിട്ടുണ്ട്. ചിലർ വിവാഹം കഴിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ചിലർ ഷണ്ണന്മാരായി പിറക്കുന്നു, ചിലർ പിന്നീട് ഷണ്ണന്മാരാക്കപ്പെട്ടവരാണ്. ചിലരാകട്ടെ സ്വർഗരാജ്യത്തിനുവേണ്ടി സ്വയം ഷണ്ണത്വം വരിക്കുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നവൻ വിവാഹത്തെ സംബന്ധിച്ച വചനം സ്വീകരിക്കണം.
അപ്പോൾ ആളുകൾ തങ്ങളുടെ കുട്ടികളുമായി എത്തി. യേശു അവരുടെ മേൽ കൈവച്ച് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നു. ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവർ ആളുകളെ അതിൽ നിന്നും തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു,
കുട്ടികൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, കാരണം ദൈവരാജ്യം ഈ കുട്ടികളെപ്പോലെയുള്ളവരുടേതാണ്.
യേശു അവന്റെ കൈ അവരുടെ മേൽ വെച്ചതിനു ശേഷം അവൻ ആ സ്ഥലം വിട്ടുപോയി. ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു,
ഗുരു, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത്?
യേശു മറുപടി പറഞ്ഞു,
നന്മയെപ്പറ്റി നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ദൈവം മാത്രമാണ് നല്ലവനായുള്ളത്. നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക.
അയാൾ ചോദിച്ചു,
ഏതു കൽപ്പനകൾ?
യേശു പറഞ്ഞു,
കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, മറ്റുള്ളവരെപ്പറ്റി കള്ളം പറയരുത്, അപ്പനമ്മമാരെ ആദരിക്കണം, നിങ്ങളെ സ്വയം സ്നേഹിക്കും പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക.
ആ യുവാവ് ചോദിച്ചു,
ഞാൻ ഇതെല്ലാം അനുസരിച്ചു, എന്താണ് ഇനിയും എനിക്കുള്ള കുറവ്?
യേശു മറുപടി പറഞ്ഞു,
പരിപൂർണനാകണമെന്നുണ്ടെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിൽക്കുക, ആ പണം പാവങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ നിനക്കൊരു വലിയ നിധി ഉണ്ടാകും. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ പിന്തുടരുക.
ഇത് കേട്ട് അയാൾ ദുഃഖിച്ചു. വളരെ ധനികനായിരുന്ന അയാൾ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശു അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ധനികന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക വിഷമമാണ്. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിലും എളുപ്പമായി ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാം.
അത് കേട്ട് ശിഷ്യന്മാർ വളരെ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
അപ്പോൾ ആരാകും രക്ഷിക്കപ്പെടുക?
യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
മനുഷ്യർക്ക് അസാധ്യമായതാണത്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
പത്രോസ് യേശുവിനോട് ചോദിച്ചു,
ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കെന്ത് കിട്ടും?
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ മനുഷ്യപുത്രൻ അവന്റെ മഹൽ സിംഹാസനത്തിലിരിക്കും. എന്നെ അനുഗമിച്ച നിങ്ങളും ഓരോ സിംഹാസനങ്ങളിലിരിക്കും. 12 സിംഹാസനങ്ങളിലിരുന്ന് നിങ്ങൾ ഇസ്രായേലിന്റെ 12 വംശങ്ങളെയും വിധിക്കും. എന്നെ പിന്തുടരാൻ വീട്, സഹോദരി സഹോദരന്മാർ, അപ്പനമ്മമാർ, കുട്ടികൾ, വയലുകൾ എന്നിവ ഉപേക്ഷിച്ചവർക്ക് അതിലുമധികം മടങ്ങ് ലഭിക്കും. അയാൾക്ക് നിത്യജീവൻ കിട്ടും. ഇപ്പോഴത്തെ ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവർ താഴ്ന്ന സ്ഥാനത്താകും. താഴ്ന്നിരിക്കുന്നവൻ ഇനിയും ഉയർത്തപ്പെടും.